യെശയ്യാ പ്രവചനം 53-ാം അധ്യായവും 22-ാം സങ്കീർത്തനവും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിലെ മറ്റേത് ഭാഗത്തെക്കാളും അധികം വിവരണം നമുക്ക് നൽകുന്ന ഭാഗങ്ങളാകുന്നു എന്ന് തിരുവചനം അറിയാവുന്ന ഏതൊരാളും മനസ്സിലാക്കും. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ചുള്ള അവൻ്റെ കഷ്ടപ്പാടുകൾ പൂർണ്ണമായി കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുവദിക്കുന്നില്ല. ക്രൂശിൻ്റെ ചുറ്റുപാടും നിന്നിരുന്നവർക്ക് പോലും പൂർണ്ണമായി കാണുവാൻ കഴിയാതെ വണ്ണം ഇരുട്ടിൻ്റെ തിരശീല കൊണ്ട് ദൈവം അതിനെ മറച്ചതായി സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. ക്രിസ്തു സഹിച്ച വ്യഥയും കഷ്ടതയും എനിക്കും നിങ്ങൾക്കും ഒരിക്കലും പൂർണ്ണമായി അറിയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ നാം അറിയണമെന്നില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പരിചിതമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമില്ല. വിശുദ്ധമായത് സാധാരണ കാര്യം പോലെ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ എന്നാണ് 52-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ കഷ്ടതകളെക്കുറിച്ച് യെശയ്യാവ് മറ്റൊരിടത്തും കാണുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. യെശയ്യാവ് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എങ്ങനെ അറിയാം എന്ന് ചിലർ ചോദിക്കും. ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ യെശയ്യാവ് എഴുതിയത് എന്നവർ പറയും. അതെ, എത്യോപ്യക്കാരനായ ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യവും അതുതന്നെയായിരുന്നു. ഷണ്ണൻ യെരുസലേമിൽ നിന്ന് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങുകയായിരുന്നു. അവൻ തേരിൽ ഇരുന്നു കൊണ്ട് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുകയായിരുന്നു. ഏത് ഭാഗമാണ് അയാൾ വായിച്ചുകൊണ്ടിരുന്നത് എന്നുപോലും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32-ാം വാക്യം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ഷണ്ണൻ വായിച്ചപ്പോൾ ഫിലിപ്പോസിനോട് അവൻ ഇപ്രകാരം ചോദിച്ചു. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. 53-ാം അധ്യായത്തിൽ യെശയ്യാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് എങ്ങനെ നമുക്കറിയാം? ഫിലിപ്പോസ് പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ ഷണ്ണന്റെ ചോദ്യത്തിനും അതുപോലെ നമ്മുടെ ചോദ്യത്തിനും ഉത്തരം തരും. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അതുപോലെ തന്നെ യേശുക്രിസ്തു യെശയ്യാ പ്രവചനം 53-ാം അധ്യായം തന്നെക്കുറിച്ച് പറയുന്നതായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തോലൻ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ അധ്യായം ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. യാതൊരു സംശയവും ഉണ്ടാകുവാൻ ഒരു പഴുതും തിരുവചനത്തിൽ വിട്ടിട്ടില്ല. ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന്റെ ഒരു ചിത്രമാണിതെന്ന് പറയുവാൻ നമുക്ക് കഴിയും. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ കഷ്ടതകളെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ള വാക്യങ്ങളിൽ രക്ഷകന്റെ സംതൃപ്തിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. കഷ്ടതയും സംതൃപ്തിയും ഈ രണ്ട് വിഷയങ്ങളും ഒന്നിച്ചു പോകുന്ന വിഷയങ്ങളാണ്. സംതൃപ്തിക്ക് മുമ്പ് എല്ലായ്പ്പോഴും കഷ്ടതയുണ്ട്. ജീവിതത്തിലെ എല്ലാ പരിശോധനകളും ഒഴിവാക്കി കുറുക്കു വഴികളിൽ കൂടി സന്തോഷം കണ്ടെത്തുവാൻ ഇന്ന് അനേകം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സംതൃപ്തിക്ക് യാതൊരു കുറുക്കു വഴിയുമില്ല. ദൈവം തന്നെ കുറുക്കു വഴി തെരഞ്ഞെടുത്തില്ല എന്ന് നാം കാണുന്നു. അവന് ക്രൂശ് ഒഴിവാക്കി കിരീടം സ്വീകരിക്കാമായിരുന്നു. അതായിരുന്നു പിശാചിന്റെ നിർദ്ദേശം. എന്നാൽ എല്ലായ്പ്പോഴും സംതൃപ്തിക്ക് മുമ്പ് കഷ്ടതയുണ്ട്. ആ വിധത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ രീതി അതായതുകൊണ്ട് അതാണ് ഏറ്റവും ഉത്തമമായ രീതി. ഒരുപക്ഷെ ഇന്ന് താങ്കൾ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ആ അവസ്ഥയിൽ കൂടി ആയിരിക്കാം കഴിയുന്നത്. പരിശോധനകൾ താങ്കൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പ്രശ്നങ്ങൾ താങ്കൾക്ക് അടിക്കടി ഉണ്ടാകുന്നു. ഇന്ന് താങ്കൾ തീച്ചുളയുടെ അനുഭവത്തിൽ കൂടി ആയിരിക്കാം മുമ്പോട്ട് പോകുന്നത്. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമായിരിക്കാം ഇന്ന് താങ്കൾ അനുഭവിക്കുന്നത്. ആ വിധത്തിലാണ് താങ്കളുടെ ഇന്നത്തെ അവസ്ഥയെങ്കിൽ താങ്കളെ ധൈര്യപ്പെടുത്തുവാനും താങ്കളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനുമായി ഞാൻ പറയട്ടെ, ദൈവം നടന്ന അതേ പാതയിൽ കൂടിയാണ് താങ്കൾ ഇപ്പോൾ നടക്കുന്നത്. താങ്കൾ അവനോടുകൂടെ നടക്കുമെങ്കിൽ അത് താങ്കളെ പ്രകാശത്തിലേക്ക് നയിക്കും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നിരാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്ന് 30-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ രക്ഷകന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അല്പം വിശദമായി ചിന്തിക്കാം. 53-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1-ാം വാക്യം നോക്കിക്കാട്ടെ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? 1-ാം വാക്യം ഒരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. തൻ്റെ ദൂത് ആരും വിശ്വസിക്കുന്നില്ല എന്ന പരാതി പ്രവാചകൻ പറയുന്നത് പോലെ തോന്നുന്നു. ദൈവം യെശയ്യാവിനെ വിളിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത ദൂത് നീ കേൾക്കും, നീ എൻ്റെ വാക്കുകൾ അവരോട് പറയുമ്പോൾ അവർ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന്. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ നാം കാണുന്നു. വാസ്തവത്തിൽ അതായിരുന്നു യെശയ്യാവിൻ്റെ അനുഭവം. ദൈവത്തിൻ്റെ ദൂതുവാക്കികളെ ലോകം കൈനീട്ടി സ്വാഗതം ചെയ്തിട്ടില്ല കേട്ടോ. പ്രവാചകന്മാർ കല്ലെറിയപ്പെടുകയും ദൂത് ശ്രദ്ധിക്കാതിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നും അതുതന്നെയാണ് വാസ്തവം. യഥാർത്ഥമായി ദൈവജനം പ്രസംഗിക്കുന്നവരെ അംഗീകരിക്കുന്നതിനോ ശ്രദ്ധിക്കുന്നതിനോ ഇന്നും ലോകം തയ്യാറല്ല. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവോട് ചേർന്ന് അവർക്കും ചോദിക്കുവാൻ കഴിയും. ക്രിസ്തുവിനെ ത്യജിച്ച ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള പ്രവചന ശബ്ദം ഇന്ന് പലയിടത്തു നിന്നും മുഴങ്ങിക്കേൾക്കുവാൻ കഴിയും. എന്നാൽ അനേകർ അത് ശ്രദ്ധിക്കുന്നതിനോ ചെവി കൊടുക്കുന്നതിനോ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നു എന്നാണ്. ഇന്നും അനേകർ ക്രൂശിന്റെ വചനം ഭോഷത്വമായി കരുതുന്നുണ്ട്. അതിനുള്ള കാരണവും ദൈവം തന്നെ പറയുന്നുണ്ട്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല. ദൈവത്തെ അറിയാത്ത മനുഷ്യൻ അഥവാ ജന്മസ്വഭാവമുള്ള മനുഷ്യൻ, സ്വാഭാവിക മനുഷ്യൻ, അതാണ് പ്രാകൃത മനുഷ്യൻ, അവന് ഇത് മനസ്സിലാകുന്നില്ല. തന്മൂലം അതവന് ഭോഷത്വമാണ്, അതുകൊണ്ട് തന്നെ അതവൻ കൈക്കൊള്ളുന്നില്ല. അവരുമായി സംസാരിക്കുവാൻ അവർ ദൈവത്തിനൊരു അവസരം കൊടുക്കുമോ? പലപ്പോഴും മനുഷ്യന്റെ ആത്മാവിൽ ദൈവം ഈ ചിന്ത കൊണ്ടുവരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് ജഡത്തിനനുസരിച്ച് ലോകത്തിനനുസരിച്ച് മനുഷ്യൻ മുൻപോട്ട് പോകുവാനാകുന്നു പരിശ്രമിക്കുന്നത്. മനുഷ്യന്റെ രീതികളും വഴികളുമല്ല ദൈവം തന്റെ പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിലെ ബലഹീനമായി തിരഞ്ഞെടുക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കുന്നു. യെശയ്യാവോട് ചേർന്ന് നമുക്കും പറയേണ്ടതായിട്ടുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സുവിശേഷത്തിൽ മനുഷ്യൻ വിശ്വസിക്കാത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ദൈവം അങ്ങ് ദൂരെ എവിടെയോ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി ചിന്തിക്കുവാനാണ് മനുഷ്യന്റെ താല്പര്യം. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുകയില്ല എന്ന ചിന്തയാണ് പഠിപ്പിച്ചിരുന്നത്. ഗ്രീക്കുകാർ തങ്ങളുടെ ദേവന്മാരെ ഒളിമ്പസ് പർവ്വതത്തിലാണ് വെച്ചിരുന്നത്. ദൈവം ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ താണിറങ്ങി വന്ന് നിന്ദ്യമായ ക്രൂശിൽ കഷ്ടമനുഭവിച്ചു എന്നത് സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, അത് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിഷയമാണ്. കഷ്ടപ്പെടുന്ന ദൈവം എന്നത് മനുഷ്യന്റെ സാധാരണ ചിന്തയ്ക്കെതിരാണ്. ദൈവം കഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ ആ ദൈവത്തെ നാം വിളിക്കേണ്ടതുണ്ടോ എന്നാണ് കുടുസായ ചിന്താഗതിയുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ഒരു പ്രത്യേകത നാം കാണുന്നു. അവിടെ ഒരിക്കലും മറ്റൊരു വ്യക്തിയും കഷ്ടപ്പെട്ടിട്ടില്ലാത്ത വിധം കഷ്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നാം അവിടെ കാണുന്നു. നാം അവനിലേക്കും അവന്റെ ക്രൂശിലേക്കും നോക്കുവാൻ ഇടയാകുന്നു. അവൻ പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന്. വേദനയും കഷ്ടവും നമ്മെ എല്ലാവരെയും ഒരേ തട്ടിലാക്കുന്നു. വേദനപ്പെടുന്നവരെ സഹാനുഭൂതിയോടുകൂടെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവപുത്രനായ യേശുവിന്റെ പ്രത്യേകമായ കഷ്ടപ്പാടുകളെ നമുക്ക് ശ്രദ്ധിക്കാം. അവന്റെ പരമയാഗവും സ്നേഹത്തിന്റെ മഹാത്മ്യവും മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാവ് തന്റെ ആദ്യത്തെ ചോദ്യത്തോടുകൂടെ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നും ചോദിച്ചിരിക്കുന്നു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അത് അവന്റെ വിരലുകളുടെ പണി മാത്രമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ശ്രദ്ധിക്കുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കൈവേല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം വിരലുകളുടെ പണി എന്നാണ്. എന്നാൽ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയ സംഭവത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ദൈവം ഈ ഭൗതിക ലോകത്തെ വലിയ ശ്രമം കൂടാതെ സൃഷ്ടിച്ചു. അവൻ ആകാശവും ഭൂമിയും അനായാസമായിട്ടാണ് നിർമ്മിച്ചത്. അവൻ പറഞ്ഞപ്പോൾ അവ ഉളവായി വന്നു. 7-ാം ദിവസം അവൻ സ്വസ്ഥനായിരുന്നത് ക്ഷീണിച്ചതുകൊണ്ടല്ല, പിന്നെയോ അവൻ സകലവും ചെയ്തു തീർത്തതുകൊണ്ടാണ്. എന്നാൽ ദൈവം മനുഷ്യനെ വീണ്ടെടുത്തപ്പോൾ അവന്റെ ഭുജശക്തി ആവശ്യമായിരുന്നു. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ സംരംഭമായിരുന്നു മനുഷ്യന്റെ രക്ഷ. ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സൗജന്യമാകുന്നു എന്നത് ശരിയാണ്. രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും വില കൊടുക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. അവന്റെ പക്കൽ അതിന് യാതൊന്നുമില്ല എന്നതാണ് വാസ്തവം. ദൈവം അതിനുവേണ്ടി സകലവും കൊടുത്തു തീർത്തു. അതുകൊണ്ട് മനുഷ്യന് അത് സൗജന്യമായിരിക്കുന്നു. ദൈവത്തിന് തന്റെ ഭുജബലം വെളിപ്പെടുത്തേണ്ടതായി വന്നു. അവൻ തന്റെ പുത്രനെ ക്രൂസിൽ മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന അമൂല്യമായ പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ്. രക്ഷ സൗജന്യമാണ്, എന്നാൽ അതൊരിക്കലും വില കുറഞ്ഞ ഒന്നല്ല. രണ്ടാം വാക്യം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ക്രിസ്തു വരണ്ട നിലത്ത് നിന്ന് മുളച്ച ഒരു വേർ ആയിരുന്നു. അതിന്റെ അർത്ഥം, ക്രിസ്തുവിന്റെ ജനന സമയത്ത് ദാവീദിന്റെ കുലം രാജസ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ടിരുന്നു എന്നത്രേ. അവർ അപ്പോൾ രാജാക്കന്മാരെ അല്ലായിരുന്നു, അവർ സാധാരണക്കാരായിരുന്നു, പാവപ്പെട്ടവർ. ഇസ്രായേൽ രാഷ്ട്രം റോമിന്റെ ഇരുമ്പു മുഷ്ടിക്ക് കീഴിൽ കഷ്ടപ്പെടുകയായിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവർ അടിമകളായിരുന്നു. റോമാ സാമ്രാജ്യം വലിയ നാഗരികതയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അവർ വലിയ സംസ്കാരങ്ങളുടെ അനുകർത്താക്കൾ മാത്രമായിരുന്നു. അവിടെ അപ്രധാനമായ നേട്ടങ്ങളും കൃത്രിമമായ സംസ്കാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. ധാർമ്മിക അടിസ്ഥാനം പോയി കഴിഞ്ഞിരുന്നു. പൗരുഷം ഉള്ള പുരുഷന്മാരുടെയും സദാചാര ബോധമുള്ള സ്ത്രീകളുടെയും സ്ഥാനത്ത് അസാൻമാർഗികത്വവും സുഗലോലൂപത്വവും മാത്രം നോക്കുന്ന ഒരു കൂട്ടം പൗരന്മാരുണ്ടായി. ഇസ്രായേലിന്റെ മതം ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അധപ്പതിച്ചു. അവർ ശൂന്യമായ ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോന്നു. അവരുടെ ഹൃദയം തണുത്തുറഞ്ഞതും ഉദാസീനവുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ക്രിസ്തു വന്നത്. അന്യം നിന്ന ഒരു കുലീന കുടുംബത്തിൽ നിന്നും, റോമിന് അടിമകളായിരുന്ന ഒരു രാഷ്ട്രത്തിൽ നിന്നും, സാംസ്കാരികമായും സാൻമാർഗികമായും അധപ്പതിച്ച ഒരു കാലത്ത് ക്രിസ്തു വന്നു. മനുഷ്യകുലത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പം വിരിഞ്ഞത് ലോകചരിത്രത്തിലെ ഏറ്റവും വരണ്ട സ്ഥാനത്തും സമയത്തുമായിരുന്നു. അവന്റെ കാലത്തും അവന്റെ തലമുറയിലും നോക്കിയാൽ അവനെപ്പോലെ ഒരുവനെ ഉത്പാദിപ്പിക്കുന്നത് അസാധ്യമായിരുന്നു. എന്നാൽ അവൻ വന്നു, കാരണം അവൻ ദൈവത്തിങ്കിൽ നിന്നാണ് വന്നത്. വരണ്ട ഒരു മരുഭൂമിയിൽ കൂടി താങ്കൾ നടന്നു പോകുന്നു എന്ന് വിചാരിക്കാം. ഒരു തുള്ളി വെള്ളം എങ്ങുമില്ല, ചുട്ടുപൊള്ളുന്ന വെയിൽ. അങ്ങനെ പോകുമ്പോൾ അങ്ങ് അകലെ ഒരു സസ്യം കാണുന്നു, അതും മഞ്ഞു വീഴുന്ന സ്ഥലത്തുണ്ടാകുന്ന സസ്യം. നാം ആശ്ചര്യപ്പെടുമില്ലേ, ഇതെങ്ങനെ ഇവിടെ വളരും? അസാധ്യം, വിരോധാഭാസം, വിചിത്രമായിരിക്കുന്നു, അതൊരു അത്ഭുതം മാത്രം. ക്രിസ്തുവിന്റെ വരവ് അപ്രകാരമായിരുന്നു. അവന്റെ ദിനം പോലെ ഒന്ന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയുവാൻ. അങ്ങനെയുള്ള ആ ദിവസത്തിൽ അതുപോലൊന്നിനെ ഒരിക്കലും ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നില്ല. ചിന്തിപ്പിക്കുന്ന കാര്യം, അവൻ വ്യത്യസ്തനായിരുന്നു എന്നതാണ്. അതുകൊണ്ട് അവൻ വരണ്ട നിലത്തു നിന്നുള്ള ഒരു മുള ആയിരുന്നു. കഷ്ടതയിൽ കൂടി മഹത്വത്തിലേക്ക്. യേശു ജനങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതിനാൽ അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് ഇടയായി. തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിക്കുന്നവൻ അതിനെ കളയും, അതിനെ കളയുന്നവൻ അതിനെ രക്ഷിക്കുമെന്നാണല്ലോ തിരുവചനത്തിൽ നാം വായിക്കുന്നത്. ഈ കഥയിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും. സർവ്വലോകത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ക്രൂസിൽ മരണം സഹിച്ചു. യേശു കഷ്ടം അനുഭവിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ഫലമായിട്ടാണ്. കർത്താവായ യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു, പാപമറിയാത്തവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. എന്നാൽ അവൻ അനുഭവിച്ച കഷ്ടത വളരെയധികമായിരുന്നു. ക്രൂസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമായിരുന്നില്ല സുഹൃത്തെ. ഇന്ന് ക്രൂസ് ആഡംബരവും അലങ്കാരവുമായി തീർന്നിരിക്കുന്നു. സ്വർണ്ണ ക്രൂസും വെള്ളിക്രൂസും എന്തെല്ലാം ക്രൂസുകളാണ്. എന്നാൽ ക്രൂസ് നിന്ദയുടെയും വേദനയുടെയും കഷ്ടതയുടെയും പ്രതീകമായിരുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ഒറ്റപ്പെടുത്തലുകളുടെ പ്രതീകമായിരുന്നു. ശപിക്കപ്പെട്ട മനുഷ്യനെ ക്രൂശിക്കുന്നതായ ആ ദിനങ്ങൾ. മനുഷ്യൻ ഇന്ന് ക്രൂശിനെ വളരെ ആകർഷണീയമാക്കുവാൻ ശ്രമിക്കുന്നു. മുക്കിലും മൂലയിലും എല്ലാം കുരിശ് നമുക്ക് കാണുവാൻ കഴിയും. വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളവയാണവ. എന്നാൽ അവയൊന്നും തന്നെ ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രതിനിധീകരിക്കുന്നില്ല. അവന്റെ കഷ്ടത പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. അവന്റെ മരണം വളരെ ദയനീയമായിരുന്നു. യാതൊരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടതയാണ് യേശു ക്രൂശിൽ അനുഭവിച്ചത്. ക്രൂശിലെ കഷ്ടപ്പാടുകളുടെ സമയത്ത് അവനെ കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് പോലും തോന്നുമായിരുന്നില്ല. അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവിന്റെ മരണം ഇത്രമാത്രം ദയനീയവും വ്യത്യാസവുമായിരുന്നത് എന്നറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവന്റെ കഷ്ടതയുടെ അർത്ഥമെന്താണ്? അടുത്ത വാക്യം ഞാൻ നാലാം വാക്യമാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ചാട്ടെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അവൻ ദൈവത്താൽ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരുന്നു. ഇത് നാം മനസ്സിലാക്കാതെ പോകാതിരിക്കുവാനായി പ്രവാചകൻ 3 പ്രാവശ്യം ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എന്ന 6-ാം വാക്യത്തിലും, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന് 10-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. അവനവന് കഷ്ടം വരുത്തി. പിതാവായ ദൈവമാണ് പൂർണ്ണ മനുഷ്യനായ യേശുവിനെ ഇപ്രകാരം വേദനയോടുകൂടി കഷ്ടം അനുഭവിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് ഗ്രഹിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ചിന്താക്കുഴപ്പമുണ്ടാകാം. എന്നാൽ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം യേശുവിനോട് ഇപ്രകാരം പ്രവർത്തിച്ചത് എന്നറിയുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്രകാരം കഷ്ടത അനുഭവിക്കുവാൻ തക്കവണ്ണം അവൻ എന്ത് ചെയ്തു? ക്രൂശിലേക്ക് അല്പസമയം നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി നോക്കുക. 6 മണിക്കൂറുകൾ ക്രിസ്തു ക്രൂശിലായിരുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ തൂക്കപ്പെട്ടവനായി അവൻ കിടന്നു. ആദ്യത്തെ 3 മണിക്കൂറുകൾ മനുഷ്യന് ചെയ്യാവുന്നതെല്ലാം വളരെ ക്രൂരമായ രീതിയിൽ അവനോട് ചെയ്തു. അവർ അവനെ നിന്ദിച്ചു, പരിഹസിച്ചു, തുപ്പി, കുത്തി, നിർദ്ദയം അവനെ ക്രൂശിനോട് ചേർത്ത് ആണിയടിച്ച് കയറ്റി. പിന്നീട് ദൂരെ ഇരുന്നു കൊണ്ട് അവൻ്റെ മരണം സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് 3 മണിക്കൂറോളം വളരെയധികം വ്യഥയും വേദനയും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സൂര്യൻ്റെ മേൽ മറവിരിച്ചു. അന്ധകാരം ആ രംഗത്തെ മറച്ചു. പിതാവായ ദൈവവും പുത്രനായ യേശുവും തമ്മിലുള്ള ആ ഇടപാട് കാണാതെ വണ്ണം മനുഷ്യ കണ്ണുകളെ ദൈവം മൂടുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ പാപപരിഹാരമായി യേശു യാഗമായി തീർന്നു. അവൻ്റെ ആത്മാവിനെ ദൈവം പാപയാഗമാക്കി തീർത്തു. യേശുക്രിസ്തു പാപമായി കരുതപ്പെട്ടു. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവം പാപത്തെ എത്രമാത്രം വെറുക്കുന്നു എന്നറിയണമെങ്കിൽ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതിയാകും. ദൈവം പാപത്തിന് ശിക്ഷ കൊടുക്കുമെന്നറിയണമെങ്കിൽ യേശുവിൻ്റെ ചങ്കിലേക്ക് നോക്കുക. പാപത്തിൻ്റെ ശിക്ഷയായി അവൻ ചങ്കിൽ കുത്തേറ്റു. തൻ്റെ ഓമനയായവനെ അവൻ തകർത്തു. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നാണ് എബ്രായ ലേഖൻ ചോദിക്കുന്നത്. ക്രൂശ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടി യാഗമായി തീർന്ന യാഗപീഠമായി തീരുകയാണ് ചെയ്തത്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മരണം വഹിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയുമാണ് യേശു ക്രൂശിൽ വലിയ കഷ്ടതയും വേദനയും അനുഭവിച്ച് മരണം സഹിച്ചത്. 5-ഉം 6-ഉം വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുവിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്ത് സൗഖ്യമാണ് ഇവിടെ പറയുന്നത്? എന്ത് സൗഖ്യമാണ് നമുക്ക് വന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ടായിരിക്കാം. ശാരീരികമായ രോഗത്തിൽ നിന്നാണോ നാം സൗഖ്യം പ്രാപിച്ചത്? അതാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശിമോൻ പത്രോസ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് ഒട്ടും നാം തെറ്റായി കാണരുത്. ഇതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ നാം ഇതിനെ ഉൾക്കൊള്ളണം. എന്തിൽ നിന്നാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്? നാം നമ്മുടെ പാപങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയിരിക്കുന്നു. 6-ാം വാക്യം ശ്രദ്ധിക്കുക. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നമ്മിൽ ചിലർ മാത്രമല്ല, എല്ലാവരും തന്നെ. മനുഷ്യന്റെ യഥാർത്ഥമായ പ്രശ്നം വാസ്തവത്തിൽ എന്താണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം എന്താകുന്നറിയാമോ? ഈ ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. മനുഷ്യൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞു, ദൈവത്തിൻ്റെ വഴി ത്യജിച്ചു കളഞ്ഞു. തിരുവചനം വീണ്ടും പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ എത്രയെന്ന്. സദൃശവാക്യങ്ങൾ 14:12. മറ്റൊരു സദൃശവാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന്. നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു അപ്രകാരം പറഞ്ഞെങ്കിലും നാം ഓരോരുത്തരും നമ്മുടേതായ വഴികളിലാണ് ഇന്നും നടക്കുന്നത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ക്രിസ്തു ക്രൂശന്മേൽ മരിച്ചപ്പോൾ അവൻ എന്റെയും നിങ്ങളുടെയും സ്ഥാനം ഏൽക്കുകയാണ് ചെയ്തത് എന്നാണ് യെശയ്യാവ് പറയുന്നത്. അവൻ യാതൊരു തെറ്റും ചെയ്തിരുന്നില്ല. അവൻ പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ. എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് ദൈവം അവനെ പകരമായി കൊടുക്കുകയാണ് ചെയ്തത്. യേശു കാൽവരി ക്രൂശിൽ കഷ്ടമനുഭവിച്ചു മരിച്ചു എന്നത് നിശ്ചയമായും നമ്മുടെ ഹൃദയത്തെ വ്യസനിപ്പിക്കുന്ന കാര്യമാണ്. അത്രമാത്രം കഷ്ടതയും വേദനയും അവൻ സഹിച്ചു. നമുക്ക് യേശുവിനോട് നിശ്ചയമായും സഹതാപം തോന്നും. എന്നാൽ ക്രിസ്തുവിന് നമ്മുടെ സഹതാപം ആവശ്യമില്ലേയില്ല. അതിനുവേണ്ടിയല്ല അവൻ മരിച്ചത്. ക്രിസ്തു ക്രൂശിങ്കിലേക്ക് പോകുന്ന സമയം യെരുശലേമിൽ സ്ത്രീകൾ അവന് മുമ്പേ നിന്ന് മുറവിളി കൂട്ടുമ്പോൾ അവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീനെന്ന്. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. ലൂക്കോസ് 23:28-31 ഞാൻ വായിച്ചത്. യേശുവിന് അവരുടെ സഹതാപം ആവശ്യമില്ലായിരുന്നു. നമ്മുടെയും സഹതാപം അവൻ ആവശ്യമില്ല. യേശു ഒരു രക്തസാക്ഷി മരണം മരിച്ചു എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അവനൊരു രക്തസാക്ഷി ആയിട്ടല്ല മരിച്ചത്. അവന്റെ മരണം സ്തേഫാനോസിന്റെ മരണവുമായി തുലനം ചെയ്ത് നോക്കുക. സ്തേഫാനോസ് വിജയായി ഇപ്രകാരം പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 7:56. നമ്മുടെ കർത്താവ് അപ്രകാരമല്ല മരിച്ചത്. അവൻ ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനായിരുന്നു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അവൻ ചോദിച്ചു. യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു. അവൻ തനിയെ മരിച്ചു. ലോകത്തിന്റെ പാപം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരണം മരിച്ചു. യേശു ഇത്രമാത്രം കഷ്ടം സഹിക്കുകയും മരണം വഹിക്കുകയും ചെയ്തത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാകുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ പാപം വിട്ടൊഴിയുവാൻ ശ്രമിക്കുമെന്നാണ് നാം ചിന്തിക്കുക. യേശുവിന്റെ ജീവിതവും മരണവും അത്രമാത്രം സ്വാധീനം ജനങ്ങളിൽ വരുത്തും എന്ന് നാം കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്ന അനുഭവം അതല്ല. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ യേശുവിന്റെ കഷ്ടപ്പാടും മരണവും എന്ത് സ്വാധീനമാണ് സുഹൃത്തെ ചെലുത്തിയിട്ടുള്ളത്? താങ്കളിൽ എന്ത് മാറ്റം വരുത്തുവാൻ അതിന് കഴിഞ്ഞു? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് മരിച്ചത്. അവൻ നമ്മുടെ സ്ഥാനമേറ്റെടുത്തു. നമുക്ക് പകരമായി അവൻ മരണം മരിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ക്രിസ്തുവിന്റെ ഈ മരണം താങ്കളുടെ പാപത്തിനും എന്റെ പാപത്തിനും പകരമായി, ആ പാപത്തിന്റെ ശിക്ഷയായി ദൈവം അവനിൽ വെച്ചതാണ്. നമുക്ക് പകരമായിട്ടാണ് അവൻ മരിച്ചത്. പാപത്തിന്റെ ശിക്ഷ അവനേറ്റു. നാം ചെയ്ത പാപത്തെക്കുറിച്ചല്ല, നമ്മിൽ ജന്മനായുള്ള പാപ സ്വഭാവം, അത് ദൈവം അവന്റെ മേൽ ചുമത്തി. ഇനിയും നാം ശിക്ഷിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. താങ്കളുടെ ജീവിതത്തെ ആ ശിക്ഷയിൽ നിന്ന് മാറ്റി രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ?